2022 ഒക്ടോബർ 2 ഞായറാഴ്ച വാരന്ത്യ കൗമുദിയുടെ 2 പേജിൽ നിന്നും പ്രകൃതിയെ രക്ഷിച്ച നിശബ്ദ വിപ്ലവം. തയ്യാറാക്കിയത് ഡോക്ടർ ഷേർലി പി ആനന്ദ്. വായിക്കുന്നത് BS രാജേഷ്. സൈലന്റ് സ്പ്രിംഗ്, നിശബ്ദ വസന്തം എന്ന മഹത് ഗ്രന്ഥത്തിലൂടെ ലോകത്തെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കാവൽ മാലാഖയായ വനിതയാണ് റേച്ചൽ കാർസൺ. അമേരിക്കയിലെ മേരിലാൻഡിൽ സ്പ്രിംഗ് ഡെയിൽ, അതായത് വസന്തത്തിന്റെ താഴ്വര എന്ന സ്ഥലത്തായിരുന്നു അവരുടെ താമസം അക്കാലത്തിൽ മരിക്കുന്നതുവരെ. 55 വയസ്സിൽ 1962 സെപ്റ്റംബർ 27 സൈലന്റ് സ്പ്രിംഗ് പ്രസിദ്ധീകരിച്ചത്. ലോകത്ത് പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ച ആ പുസ്തകത്തിന് 60 വയസ്സാകുമ്പോൾ പരിസ്ഥിതി സംരക്ഷണം ലോകരാഷ്ട്രങ്ങളുടെ മുഖ്യ പ്രമേയമായിരിക്കുന്നു. ആദ്യം US ബ്യൂറോ ഓഫ് ഫിഷറീസിലും പിന്നീട് അമേരിക്കൻ സിവിൽ സർവീസിൽ ഫിഷ് ആൻഡ് വൈൽഡ് ലൈഫ് സർവീസിലുമെത്തിയ സമുദ്ര ജീവശാസ്ത്രജ്ഞയാണ് റേച്ചൽ കാർസൺ. മണ്ണിന്റെ, ജലത്തിന്റെ, കാടിന്റെ, പ്രകൃതിയുടെ ആകെ സങ്കീർണതകളും വൈവിധ്യങ്ങളും സ്വന്തം നവീകരണത്തിലൂടെ നിലനിർത്തുകയാണ് കൺസർവേഷൻ എന്ന വാക്കിന്റെ ശരിയായ അർത്ഥമെന്നാണ് റേച്ചൽ കാർസൺ പറഞ്ഞു തന്നത്. സമുദ്ര പഠനം തപസ്യയായിരുന്നു അവർക്ക്. കടലിനെക്കുറിച്ചുള്ള 3 പുസ്തകങ്ങൾ വിൽപ്പനയിൽ റെക്കോർഡിട്ടു. ശാസ്ത്ര സത്യങ്ങൾ വ്യക്തതയോടെ അവതരിപ്പിക്കാനുള്ള കഴിവും കാവ്യാത്മകമായ ഭാഷയും റേച്ചലിനെ പ്രശസ്തയാക്കി. നിശബ്ദ വസന്തം വായനക്കാരുടെ മനസ്സിൽ പരിസ്ഥിതി ചിന്തകളുടെ വിസ്ഫോടനം സൃഷ്ടിച്ചു. DDT ഉൾപ്പെടെയുള്ള രാസകീടനാശിനികൾ പ്രകൃതിയെ മലിനമാക്കുന്നതും കീടങ്ങളെയും മരങ്ങളെയും പക്ഷികളെയും മത്സ്യങ്ങളെയും കൊന്നൊടുക്കുന്നതും മനുഷ്യരിൽ മാരകരോഗങ്ങൾ ഉണ്ടാക്കുന്നതുമെല്ലാം പ്രതിപാദിച്ച ഗ്രന്ഥം ആ പുസ്തകമാണ് റേച്ചലിന്റെ അവസാന കൃതി. നിസ്സഹായമായ ഒരു നിലവിളിയായിരുന്നു നിശബ്ദ വസന്തം. ഭീതിജനകമായ ശാസ്ത്ര സത്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പ്രകൃതിയും മനുഷ്യനും ജീവരാശി മൊത്തമായും അപകടത്തിലാകുമെന്ന് കാർസൺ മുന്നറിയിപ്പ് നൽകി. DDT വ്യവസായികളായ മോൺസാന്റോ നിശബ്ദ വസന്തത്തെ പരിഹസിച്ച് വിജനമായ വർഷം എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. രാസകീടനാശിനികളില്ലാതെ കീടബാധ മൂലമുള്ള കൃഷിനാശത്താൽ ജനങ്ങൾ പട്ടിണിയിലാകുന്നതായിരുന്നു പ്രമേയം. DDT ജനനം. 1939 സെപ്റ്റംബറിൽ സ്വിറ്റ്സർലൻഡിലെ പരീക്ഷണശാലയിലാണ് DDT പിറവി. 4 വർഷമായി ജനങ്ങൾ കൊടും പട്ടിണിയിലായിരുന്നു. ഭക്ഷ്യക്ഷാമത്തിൽ നിന്നും കരകയറ്റാൻ, വിളകളെ രക്ഷിക്കാനുള്ള രാസകീടനാശിനിക്ക് വേണ്ടിയുള്ള പരീക്ഷണങ്ങളാണ് അവിടെ നടന്നത്. പോൾ മുള്ളറാണ് DDT, അതായത് ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥേൻ എന്ന കൃത്രിമ രാസസംയുക്തം കണ്ടുപിടിച്ചത്. ഈ വെളുത്ത പൊടി പറ്റിയ കണ്ണാടിപ്പെട്ടിയിലേക്ക് പോൾ മുള്ളർ കുറെ ഈച്ചകളെ പിടിച്ചിട്ട് അടച്ചുവെച്ചു. എല്ലാം ചത്തു. കൊതുകിനെ, പേനുകളെ, ചെള്ളിനെ, മൂട്ടകളെ എന്നുവേണ്ട, മനുഷ്യരിൽ മാരകരോഗങ്ങൾ പരത്തുന്നതും ഒരു ദോഷവും ചെയ്യാത്തതുമായ എല്ലാ പ്രാണികളെയും നശിപ്പിക്കാം. വളരെ വേഗം ഉൽപ്പാദിപ്പിക്കാം. ദീർഘകാലം ഉപയോഗിക്കാം. ചെലവും തുച്ഛം. മൂട്ടകളെ കൊല്ലാൻ ബെഡ്ഷീറ്റിലും മെത്തയിലും ഈ പൊടി വിതറി. മാസങ്ങളോളം മൂട്ട എത്തി നോക്കിയില്ല. നാസി താവളങ്ങളിലെ അഭയാർത്ഥികളെ കുടിയൊഴിപ്പിച്ചപ്പോൾ പേനുകളെയും കീടങ്ങളെയും തുരത്താൻ ഉപകാരപ്പെട്ടു. കൊതുകിനെ നശിപ്പിച്ച് മലേറിയ തടയാനും ഫലപ്രദമായി. യുദ്ധകാലത്ത് ദ്വീപ് മൊത്തം സ്പ്രേ ചെയ്തു. 1944 നേപ്പിൾസിലെ US ആർമിയിൽ ടൈഫസ് പകർച്ചവ്യാധിക്കാലത്ത് 1000 കണക്കിന് ജനങ്ങൾക്ക് മേൽ DDT തളിച്ചതും വിജയമായി. പോൾ മുള്ളർക്ക് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ചു. ശരീരശാസ്ത്രചരിത്രത്തിലെ മഹത്തായ കണ്ടുപിടുത്തമായി DDT ആഘോഷിക്കപ്പെട്ടു. DDT വിഘടിച്ചു മാറാതെ അന്തരീക്ഷത്തിൽ ദീർഘകാലം തങ്ങി നിൽക്കുമെന്നും അതൊരു മാരക വിഷമാണെന്നും 1950കളുടെ അവസാനം റേച്ചൽ തിരിച്ചറിഞ്ഞിരുന്നു. റേച്ചലിന്റെ പുസ്തകമാണ് DDT നിരോധിക്കാനിടയാക്കിയത്. പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോ രാസ സംയുക്തവും 1975 അമേരിക്ക നിരോധിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്തു. മരണാന്തരം റേച്ചലിന്റെ പേരിൽ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം സമ്മാനിച്ചു. പരിസ്ഥിതിയെക്കുറിച്ചുള്ള പുതിയ അവബോധം കീടനാശിനികളുടെ കാര്യത്തിൽ ദേശീയ നയം തിരുത്തനും കാരണമായി. 1970 പ്രസിഡന്റ് റിച്ചാർഡ് നിക്സനൊപ്പ് വെച്ച നാഷണൽ എൻവയൺമെന്റ് പോളിസി ആക്ട് 1969 നിലവിൽ വന്നു. എല്ലാ പദ്ധതികൾക്കും പരിസ്ഥിതി ആഘാത സാക്ഷ്യപത്രം നിർബന്ധമാക്കി. വായിച്ചു വളർന്ന റേച്ചൽ 8 വയസ്സ് മുതൽ കഥകൾ എഴുതി തുടങ്ങി. ജോസഫ് കോൺവോർഡിന്റെ കടൽ കഥകൾ പ്രിയപ്പെട്ടവയായിരുന്നു. പ്രകൃതിയുടെ വിസ്മയ വാതായനങ്ങൾ തുറന്നത് അമ്മ മരിയ മക്ലീനായിരുന്നു. വിവാഹം റേച്ചലിന്റെ മനസ്സിലേക്ക് വന്നില്ല. കുടുംബത്തിന്റെ അന്നദാതാവായിരുന്നു റേച്ചൽ. അതിനായി ഗവേഷണം ഉപേക്ഷിച്ച് ജോലി തേടി. ഇടതുമാറിലെ അർബുദ കോശങ്ങൾ 1960 ശസ്ത്രക്രിയയിലൂടെ നീക്കിയെങ്കിലും അസ്ഥിയിലേക്ക് വ്യാപിച്ചിരുന്നു. പ്രകൃതിയെ ഉപാസിച്ച ആ ജീവിതം 1964 ഏപ്രിൽ 14 56 വയസ്സിൽ മരണത്തിന് കീഴടങ്ങി. ചിതാഭസ്മത്തിന്റെ പകുതി മേരിലാൻഡിലെ പാർക്ക് ലോൺ മെമ്മോറിയൽ സെമിത്തേരിയിലെ അമ്മയുടെ ശവകുടീരത്തിൽ അടക്കം ചെയ്തു. മറ്റേ പകുതി ആത്മമിത്രമായിരുന്ന ഡൊറോത്തി ഫ്രീമാൻ ഷീപ്പ് സ്കോട്ട് ഉൾക്കടലിന്റെ തീരത്ത് വിതറി. നിശബ്ദ വസന്തത്തിലേക്ക് വന്ന വഴി. 1958 ജനുവരി 29 DDT ദുരന്തത്തിന്റെ തെളിവുകൾ എന്ന തലക്കെട്ടോടെ ബോസ്റ്റൺ ഹെറാൾഡിൽ എഡിറ്റർക്ക് വന്ന ഒരു കത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു. ഓർഗ ഓവൻസ് ഹക്കിൻസ് എന്ന പ്രകൃതി സ്നേഹിയായ ജേർണലിസ്റ്റാണ് ആ കത്ത് എഴുതിയത്. ഓർഗയും ഭർത്താവ് സ്റ്റുവർട്ടും കൂടി അവരുടെ പറമ്പിലുള്ള 2 കുളങ്ങൾക്ക് ചുറ്റും ഒരു ചെറിയ പക്ഷി സങ്കേതമുണ്ടാക്കിയിരുന്നു. കൊതുക് നിയന്ത്രണത്തിനായി ആ പ്രദേശം മുഴുവൻ DDT സ്പ്രേ ചെയ്തു. ഓർഗയുടെ തോട്ടത്തിലെ പക്ഷികളും പ്രാണികളും ചത്തു. ഓർഗ സങ്കടം സഹിക്കാനാകാതെ എഴുതി, മരുന്ന് തളിയുടെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ലാളിച്ചു വളർത്തിയ മൂന്ന് പക്ഷികൾ ചത്തുകിടന്നു. ഞങ്ങളെ വിശ്വസിച്ച് എല്ലാ വർഷവും ഞങ്ങൾക്കരികിലുള്ള മരത്തിൽ കൂടുവച്ചവർ. സുഹൃത്തായ റേച്ചൽ കാർസനും ഓർഗ കത്തയച്ചു. റേച്ചലിനെ അസ്വസ്ഥമാക്കിയ ഒരു വിഷയത്തെ വീണ്ടും വിളിച്ചുണർത്തി ആ കത്ത്. അതിൽ നിന്നാണ് നിശബ്ദ വസന്തമെന്ന പുസ്തകത്തിന്റെ പിറവി. 20 ലക്ഷം കോപ്പികളാണ് ലോകത്ത് വിറ്റത്.